പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രാജവാഴ്ചയുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിലൂടെ, സംരക്ഷണത്തിലൂടെ, കൽപ്പനകളിലൂടെ തന്നെ തന്നെയും തന്റെ പദ്ധതിയും ലോകജനതകൾക്ക് മുഴുവൻ രക്ഷ നൽകാനുള്ള തന്റെ രക്ഷാകര ഹിതവും വെളിപ്പെടുത്തുകയായിരുന്നു. കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച ഇസ്രായേൽ ജനം ദാവീദിന്റെയും സോളമന്റെയും കാലത്തിൽ ശക്തമായ രാജ്യമായി തീർന്നു. ദേവാലയ നിർമ്മാണത്തോടുകൂടി അവർക്കൊരു കേന്ദ്രമുണ്ടായി. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള സകല സൗകര്യങ്ങളും സജ്ജീകൃതമായി. ദൈവം സംരക്ഷണം നൽകുന്നവനാണെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ കാലക്രമത്തിൽ അവർ ആ ദൈവത്തെ മറന്നു, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങി. രാജഭരണം ഒരു നാശത്തിലേക്ക് നീങ്ങുകയാണ്. സോളമന്റെ മരണത്തിന് ശേഷം രണ്ടായി പിളർന്ന രാജ്യത്ത്, പ്രത്യേകിച്ചും വടക്കൻ രാജ്യത്ത്, ഒന്നിനു പിറകെ ഒന്നായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറി. ദേശത്ത് അക്രമവും അനീതിയും അഴിമതിയും നടമാടി. ആഹാബിന്റെ ഭരണകാലത്ത് ആഹാബിന്റെ ഭാര്യ വിജാതീയ സ്ത്രീയായ ജസബലിന്റെ സ്വാധീനത്തിൽപ്പെട്ട് വിഗ്രഹാരാധന ഇസ്രായേലിലേക്ക് കടന്നുവന്നു. ഫലപുഷ്ടിയുടെ ദൈവമായി അവർ ആരാധിച്ച ബാൽദേവനെയും ഫലപുഷ്ടിയുടെ മാതാവായി സ്രഷ്ടാവായി ആരാധിച്ച അഷേറായെയും ആരാധിക്കുക എന്നത് ഇസ്രായേലിൽ ഒരു നിർബന്ധിത നിയമമാക്കി ജസബേൽ രാജ്ഞി. എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ? എങ്ങനെയാണ് ഈ ആരാധനകൾ നടത്തിയിരുന്നത്? ഈ ആരാധനയിലൂടെ ജനത്തിനെന്ത് സംഭവിച്ചു? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുക. ഇന്ന് ഏലിയ പ്രവാചകനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നത്. ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 1 മുതൽ 2 വരെയുള്ള അധ്യായങ്ങളിലും കാണും. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രവാചകനായിട്ടാണ് ഏലിയായെ ബൈബിൾ ചിത്രീകരിക്കുന്നത്. ഏലിയ പ്രവാചകനെ കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പേ അദ്ദേഹം കടന്നു വന്ന സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ആഹാബിന്റെയും ജസബലിന്റെയും ഭരണകാലത്താണ് ഏലിയ കടന്നു വരുന്നത്. ബാൽ അഷേറ ദേവതകളെ ആരാധിക്കാനായി ജസബൽ ഇസ്രായേലിനെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞു. ഫലപുഷ്ടിയുടെ ദേവനായ ബാലിനെ ബലിയർപ്പിക്കുക, അഷേറായുടെ പ്രതിഷ്ഠകൾ ഉണ്ടാക്കുക, അവയുടെ മുമ്പിൽ ബലിയർപ്പിക്കുക, ഇത് ഇസ്രായേലിൽ പതിവായി വന്നു. ബാലിനെ ദേവനായി കണ്ട്, ദൈവമായി കണ്ട് ആരാധനയർപ്പിക്കുന്ന ജനം മലമുകളിലാണ് ആരാധനയർപ്പിക്കുക. ബാലിനും അഷേറായ്ക്കും ബലികളർപ്പിക്കുന്നവർ രാത്രികാലങ്ങളിലാണ് മലമുകളിലേക്ക് പോവുക. കാലക്രമത്തിൽ സമറിയായാലും ബഥേലിലും ദാനിലും മാത്രമല്ല, ഇസ്രായേലിന്റെ എല്ലാ മുട്ടക്കുന്നുകളിലും ബാലിന്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു. പിന്നീട് ജെറമിയ പറയുന്നത് പോലെ എല്ലാ പച്ചമര ചുവട്ടിലും അവരുടെ ആരാധനകളും ബലികളും നടന്നു. മലമുകളിൽ ബാലിനു വേണ്ടി ക്ഷേത്രങ്ങളുണ്ടായി. അഷേറാ ദേവതയുടെ അനുസ്മരണത്തിനായി കാവുകൾ വെച്ചുപിടിപ്പിച്ചു. അഷേറാ പ്രതിഷ്ഠകൾ എന്ന് പറയുന്ന നാട്ടി നിർത്തിയ സ്തൂപങ്ങളുണ്ടായി. സ്തൂപങ്ങൾ, കാവുകൾ, വിഗ്രഹങ്ങൾ എല്ലാ മലമുകളിലും ഇവ സ്ഥാനം പിടിച്ചു. അവയുടെ മുമ്പിൽ രാത്രികാലങ്ങളിൽ ആഘോഷങ്ങൾ നടന്നു. വിഗ്രഹാരാധന ഒരു പ്രത്യേക രീതിയിലാണ് ആഘോഷിക്കപ്പെടുക. രാത്രികാലങ്ങളിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ടാണ് വിഗ്രഹാരാധന നടന്നിരുന്നത്. കാനാൻകാരുടെയും ചുറ്റുപാടുമുള്ള ജനതകളുടെയും ആരാധന വിധികൾ ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ടാണ് നടന്നിരുന്നത്. അവർ വിചാരിച്ചിരുന്നു ബാൽദേവനാണ് ഫലപുഷ്ടിയുടെ ദൈവം. ബാലിന് ഒരു സഹധർമ്മിണിയുണ്ട്, അസ്താർത്ഥ എന്ന് പറയും. അസ്താർത്ഥ ദേവതയും ബാൽദേവനും തമ്മിലുള്ള സംയോഗത്തിലൂടെയാണ് ഭൂമി ഫലപുഷ്ടമാകുന്നത് എന്ന് അവർ ധരിച്ചു. ഇങ്ങനെ ദേവതകൾ തമ്മിൽ നടക്കുന്ന സംയോഗം ഭൂമിയിൽ അനുകരിച്ചുകൊണ്ട് വേശ്യാവൃത്തി നടമാടാൻ തുടങ്ങി. ദേവാരാധനയുടെ പേരിൽ പുരോഹിതന്മാരും പുരോഹിതമാരും തങ്ങളെ തന്നെ വേശ്യാവൃത്തിക്കായി വിട്ടുകൊടുത്തു. മദ്യപാനവും അതോടൊപ്പം ലൈംഗിക അരാജകത്വവും ബാൽ ആരാധനയുടെ ഭാഗമായി തീർന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താനെന്ന് കരുതി അവർ മദ്യപാനത്തിൽ മുഴുകി. അവരുടെ ബലിപീഠങ്ങൾ വേശ്യാവൃത്തിക്കുള്ള വേദികളായി തീർന്നു. ഇത് ബാൽ ആരാധനയുടെ ഭാഗമാണ്. ഇത് ജനങ്ങൾക്ക് ഹരം പകർന്നു. കാനാൻകാരുടേതായ ആരാധന രീതിയിലേക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ജനങ്ങൾ ആകൃഷ്ടരായിരുന്നതാണ്. ഇപ്പോഴ് ജസബലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജനങ്ങൾ ഇപ്രകാരമുള്ള ആരാധന രീതിയിലേക്ക് സാവകാശം അടുത്തു വന്നു. ഈ ആരാധനയുടെ ഒരു സവിശേഷത ധാർമ്മികതയ്ക്ക് അതിൽ സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇത് വിഗ്രഹാരാധനയുടെ പ്രത്യേകതയുമാണ്. ബാലിനെയാവട്ടെ, അഷേറായാവട്ടെ, അസ്താർത്തയാവട്ടെ, മറ്റേതെങ്കിലും ദേവന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നവർ ആ വിഗ്രഹങ്ങളിൽ തങ്ങളുടേതായ സങ്കല്പങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക. മനുഷ്യന്റെ വികാരങ്ങളും മനുഷ്യന്റെ ആഗ്രഹങ്ങളും എല്ലാം ദൈവങ്ങൾക്കുമുണ്ടെന്നും മനുഷ്യന് ഇഷ്ടമുള്ളത് ദൈവങ്ങൾക്കും ഇഷ്ടമാണെന്നും അവർ കരുതി. അതുകൊണ്ട് മദ്യപാനവും ലൈംഗിക വീഴ്ചകളും ദേവതകൾക്കും ഇഷ്ടമുള്ള കാര്യമാണെന്ന് കരുതി. ദേവതകളെ പ്രീതിപ്പെടുത്താനായി ഇവയെല്ലാം മനുഷ്യനും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിഗ്രഹാരാധന അഴിഞ്ഞാട്ടത്തിലേക്ക് മനുഷ്യനെ നയിച്ചു. രാത്രികാലങ്ങളിലുള്ള ഇപ്രകാരം ആഘോഷങ്ങൾ ജനതകളുടെ ധാർമ്മിക ജീവിതത്തെ ആകെ താറുമാറാക്കി. ദൈവങ്ങൾക്കാഗ്രഹം മനുഷ്യന്റെ ബലികളും കാഴ്ചകളുമാണ് എന്ന് പുരോഹിതന്മാർ അവരെ പഠിപ്പിച്ചു. കാഴ്ചകൾ കൊടുക്കുന്നതിന്റെ വലുപ്പമനുസരിച്ച് ദൈവങ്ങൾ മനുഷ്യന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അവർ ധരിച്ചു. അങ്ങനെ കൊടുക്കുന്ന കാഴ്ചയുടെ വലുപ്പം നോക്കി അനുഗ്രഹങ്ങൾ വാരി വിതറുന്നവരാണ് ദൈവങ്ങളെന്ന കാഴ്ചപ്പാട് വന്നു. കൊടുക്കുന്ന കാഴ്ചയുടെ വലുപ്പത്തിലാണ് ദൈവം നോക്കുക, കൊടുക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്കല്ല എന്ന ചിന്ത എങ്ങനെയോ സമൂഹത്തിൽ കടന്നു വന്നു. അതോടുകൂടി വിഗ്രഹാരാധന സാമൂഹ്യ ജീവിതവുമായി, ധാർമ്മിക ജീവിതവുമായി, സാമൂഹിക നീതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നായിത്തീർന്നു. ആരാധനയും ആഘോഷങ്ങളും ഒരു ഭാഗത്ത്, ജനജീവിതം മറുഭാഗത്ത്. രാത്രികാലങ്ങളിൽ ആഘോഷിക്കാനായി മലമുകളിൽ പോകും, വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുടിച്ചുന്നത്തരായ ഒരു കൂത്താടും. അതേസമയം സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളിലോ അക്രമങ്ങളിലോ അനീതികളിലോ ഈ ദൈവങ്ങൾ കണ്ണുവച്ചിരിക്കുന്നില്ല എന്ന് കരുതി. ഇവയൊന്നും കാണാതെ മനുഷ്യന്റെ കാഴ്ചകൾ മാത്രം സംപ്രീതനാകുന്നവനാണ് ദൈവം എന്ന ചിന്ത വിഗ്രഹാരാധനയിലൂടെ കടന്നുവന്നു. ഇപ്പോഴ് വിഗ്രഹാരാധനയിലൂടെ സംഭവിച്ചത് സത്യദൈവമായ യാഹുവയെ മറന്ന് ദൈവങ്ങളല്ലാത്ത തങ്ങൾ രൂപം കൊടുത്ത, തങ്ങളുടേതായ സങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്ത, പ്രകൃതി ശക്തികളെ ദൈവങ്ങളായി കണ്ട് രൂപം കൊടുത്ത വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞുവെന്ന് മാത്രമല്ല, അപ്രകാരം വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവർ, ആ വിഗ്രഹങ്ങൾക്ക് ആരാധനർപ്പിച്ചവർ ആ വിഗ്രഹങ്ങളെ പോലെ നിർജ്ജീവരായി തീർന്നു. മനുഷ്യന്റെ എല്ലാ അധമവികാരങ്ങളും വിഗ്രഹങ്ങളിൽ ആരോപിച്ചുകൊണ്ട് ആ അധമവികാരങ്ങൾക്ക് ന്യായീകരണവും നീതീകരണവും കൊടുത്തു. അധമവികാരങ്ങളെ കയറൂരിവിട്ടു. അങ്ങനെ ആരാധന മനുഷ്യനെ ധാർമ്മികമായ അധപതനത്തിലേക്ക് നയിച്ചു. ഇതോടൊപ്പം മറ്റൊന്നുകൂടി സംഭവിച്ചു. മനുഷ്യൻ എന്തക്രമം ചെയ്താലും അതൊന്നും ദൈവങ്ങൾ കാണുന്നില്ല എന്ന് കരുതി. ദൈവത്തിനാവശ്യം മനുഷ്യന്റെ കാഴ്ചകളാണ്, ആഘോഷങ്ങളാണ്. സാമൂഹിക ജീവിതത്തിൽ നീതി നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ വിഗ്രഹങ്ങൾക്ക് ശ്രദ്ധയില്ലാതിരുന്നു. ഇവിടെയാണ് കാതലായ വ്യത്യാസം സംഭവിക്കുക. ഇസ്രായേൽ അനുഭവിച്ചറിഞ്ഞ, അടുത്തറിഞ്ഞ ദൈവമായ യാഹ്വേ തന്റെ ഹിതമനുസരിച്ച് ജനത്തെ നയിക്കുന്നവനാണ്. അവൻ അടിമകൾക്ക് വിടുതൽ നൽകുന്നവനാണ്, പാവങ്ങളുടെ നിലവിളി കേൾക്കുന്നവനാണ്. ആ ദൈവം ആഗ്രഹിക്കുന്ന ബലിയർപ്പണങ്ങളല്ല, മനുഷ്യന്റെ അനുസരണമാണ്. പരസ്പരം നീതിപൂർവ്വം മനുഷ്യൻ സമൂഹത്തിൽ വർത്തിക്കണം, ഇതാണ് യാഹ്വേ ആഗ്രഹിച്ചിരുന്നത്. യാഹ്വേക്ക് പകരം വിഗ്രഹങ്ങളെ സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചവർ തങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്ന ചിന്ത നിലനിർത്തി ആരാധന അർപ്പണങ്ങളിലൂടെ. അതേസമയം സമൂഹത്തിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറി അക്രമവും അഴിമതിയും അനീതിയും അവിടെ ശക്തിപ്പെട്ടു. ഇതിന്റെ ഒരു ഉദാഹരണമാണ് 21-ാമത്തെ അധ്യായത്തിൽ പറയുന്ന നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. നമ്മളതിലേക്ക് പിന്നീട് കടന്നു വരുന്നവരാണ്. അപ്പോഴ് ജസബലിന്റെ ഭരണകാലത്ത് വിഗ്രഹങ്ങൾ സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു. പാവപ്പെട്ടവന്റെ നിലവിളി കേൾക്കാൻ ആരുമില്ല എന്നായി. ദൈവങ്ങളുടെ പിന്നാലെ പോയവർ യഥാർത്ഥ ദൈവത്തെ വിസ്മരിച്ചു. അത് യഥാർത്ഥ ദൈവത്തെ അവർ സാവകാശം വിസ്മരിക്കുകയല്ല, വിസ്മരിക്കാനായിട്ട് തള്ളിപ്പറയാനായിട്ട് രാജാധികാരം തന്നെ മുൻകൈ എടുക്കുകയായിരുന്നു. യാഹ്വയിൽ വിശ്വസിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്ന, യാഹ്വയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ അവരെ സഹായിക്കുന്ന, ഉദ്ബോധിപ്പിക്കുന്ന പ്രവാചകന്മാരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടി നശിപ്പിക്കുക ജസബലിന്റെ ഒരു പോളിസിയായി മാറി. 18-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി 50 പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു. യാഹ്വയുടെ പ്രവാചകന്മാരെ വേട്ടയാടുക, ബാലിന്റെ പ്രവാചകന്മാരെ പരിപോപാലിക്കുക, ബാൽ ആരാധന നാട്ടിൽ നിയമമാക്കുക, ഇതാണ് ജസബൽ നടത്തിയത്. ഇതുകൊണ്ടാണ് ജസബൽ പിന്നീട് പ്രതീകമായി മാറുക. യഥാർത്ഥ ദൈവത്തിൽ നകന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന സകല ശക്തികളുടെയും ഉറവിടമായി പ്രതീകമായി ജസബലിനെ പിന്നീട് ബൈബിൾ ചിത്രീകരിക്കും. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഈ ജസബലിന്റെ വധശ്രമത്തെക്കുറിച്ച് വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോഴ് രാജാധികാരം ഉപയോഗിച്ച് വിഗ്രഹാരാധന നടപ്പിലാക്കുന്ന ഒരു സംവിധാനം, അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ടവന്റെ നിലവിളിക്ക് കാതോർക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം, ഈജിപ്തിലെ അടിമത്തത്തിന് സമാനമായ ഒരു അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനം നീങ്ങിയ സാഹചര്യം, ഇവിടെയാണ് പ്രവാചകന്മാർ കടന്നു വരിക. പ്രധാനമായും രണ്ട് കാര്യങ്ങളുമായി, സത്യദൈവമായ യാഹുവയിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കണം, വിഗ്രഹാരാധനയുടെ മൗഢ്യമാരെ ബോധ്യപ്പെടുത്തണം, അതോടൊപ്പം യാഹുവയുടെ നിയമമനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കണം. ഇതാണ് പ്രവാചകന്മാർ മുഖ്യമായും ചെയ്യുക. പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശദമായ പഠനം നമ്മൾ പിന്നീട് നടത്തുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഏലിയായുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗമാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുക. ഏലിയായുടെ ജീവിതത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തേത് കർമ്മൽ മലയിലെ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് നമ്മളതായിരിക്കും തുടർന്ന് പഠിക്കുക. പിന്നീട് ഹോറബ് മലയിൽ വെച്ചുള്ള ഏലിയായുടെ ദൈവവുമായുള്ള കണ്ടുമുട്ടൽ, മലയിൽ വെച്ചുള്ള ദൈവാനുഭവം, കർമ്മൽ മലയിൽ നിന്ന് ഹോറബ് മലയിലേക്ക്. 3-ാമത്തേത് നാബോത്തിന്റെ രക്തം തളം കെട്ടിക്കിടന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് ആ രക്തച്ചൊരിച്ചിലിന് കാരണമായ രാജാവായ ആഹാവിനെ ദൈവത്തിന്റെ വചനവുമായി നേരിടുന്ന ഏലിയ, നാവരിയപ്പെട്ടവന്റെ നാവായി, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി പ്രത്യക്ഷപ്പെടുന്ന നീതിയുടെ മുന്നണി പോരാളിയായ ഏലിയ. അപ്പോൾ ഏലിയായുടെ ജീവിതത്തിൽ നിന്ന് കർമ്മൽ മലയിലെ ബലിയർപ്പണം, ഹോറബിലെ ദൈവ സമാഗമം, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിലെ നീതിക്ക് വേണ്ടിയുള്ള നിലപാട്, ഈ 3 സംഭവങ്ങളിൽ നമ്മൾ ആദ്യത്തേതിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഏലിയ പ്രവാചകനെ കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ഒരുക്കവും കൂടാതെയാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും: ഗിലെയാദിലെ തിഷ്ബേയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഇതൊരു ക്രൂരമായ വിധിയായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഓർക്കണം ഏത് സാഹചര്യത്തിലാണ് ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്, എന്താണ് ഇതിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുന്നത്, എന്താണ് ദൈവം ഇതിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ബാൽ ദൈവമാണ് നാട്ടില് മഴ പെയ്യിക്കുന്നത്, ഭൂമിയെ ഫലപുഷ്ടമാക്കുന്നത് എന്ന് വിചാരിച്ച് അഥവാ എന്ന് പ്രചരിപ്പിച്ച് ബാലിനെ ആരാധിക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന ഒരു രാജസംവിധാനത്തിന്റെ അടുക്കിലേക്കാണ് ദൈവം ഏലിയ പ്രവാചകനെ അയക്കുക. അയാൾക്ക് എന്തു പ്രായമുണ്ട്, അയാളുടെ മാതാപിതാക്കന്മാരാരാണ്, വിവാഹിതനാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല. വളരെ പെട്ടെന്ന് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയാണ് ദൈവം അയച്ച പ്രവാചകൻ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാട്ടിൽ മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. ഇതൊരു വെല്ലുവിളിയാണ്. നീ ആരാധിക്കുന്ന ബാൽ ദൈവമാണെങ്കിൽ, ആ ബാലാണ് ഭൂമിക്ക് ഫലപുഷ്ടി നൽകുന്നതെങ്കിൽ, മഴ പെയ്യിക്കുന്നതെങ്കിൽ പെയ്യട്ടെ മഴ, അല്ല ഞാൻ പറയുന്നതനുസരിച്ച് മഴ പെയ്യുന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കണം നീ ആരാധിക്കുന്നത് വിഗ്രഹത്തെയാണ്, ദൈവത്തെയല്ല എന്ന്. ഏലിയ പറഞ്ഞത് സംഭവിച്ചു. മഴ പെയ്യാണ്ടായി, വർഷങ്ങൾ നീണ്ടുപോയി. 17-ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗം ഈ വരൾച്ചയുടെ ചിത്രമാണ് അവതരിപ്പിക്കുക. ഏലിയ പറഞ്ഞതനുസരിച്ച് മഴ പെയ്യില്ല എന്ന് ബോധ്യമായി. ഏലിയായിക്ക് അറിയാമായിരുന്നു, വിശ്വസിച്ചിരുന്നു, അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് നാട്ടിൽ വരൾച്ചയുണ്ടായപ്പോൾ ദൈവം തന്റെ പ്രവാചകന് സംരക്ഷണം നൽകി. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് ഏലിയ താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി പറ്റി. ദൈവം തന്റെ പ്രവാചകന് സംരക്ഷണം നൽകുന്നു. കാക്കകൾ ഏലിയായിക്ക് അപ്പം കൊണ്ടുവന്നു കൊടുത്തു, മാംസവും കൊടുത്തു. ദൈവം നൽകുന്ന സംരക്ഷണമാണ്. ഓരോ ദിവസവും കർത്താവ് നൽകുന്ന അപ്പത്തിനു വേണ്ടി പ്രവാചകൻ കാത്തിരിക്കണം. അവന് നീക്കിവെപ്പില്ല, നാളെയെക്കുറിച്ച് അവന് വ്യഗ്രതയില്ല, നാളത്തേക്ക് ഒന്നും നീക്കിവെച്ചിട്ടുമില്ല. ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് അവൻ ജീവിക്കുക. ഇതായിരുന്നു ഇസ്രായേൽക്കാർ അവരുടെ മരുഭൂമിയിലെ വാസകാലത്ത് അനുഭവിച്ചറിഞ്ഞത്. ഓരോ ദിവസവും പെയ്യുന്ന മന്ന, അതുകൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. കാനാൻ ദേശത്ത് നിന്ന് വാസം ഉറപ്പിച്ചപ്പോൾ ഒരു സ്വയം പര്യാപ്തത, താൻ പോരിമ അവരിൽ കടന്നു വന്നു. ഇനി ദൈവമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാമെന്നുള്ള നിലപാട് വന്നു. പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം എന്റെ ശക്തിയോട് നേടിയെടുക്കുന്നതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നവർ, അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, ദൈവത്തിന്റെ ദാനമാനങ്ങൾക്കുള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല. ഇവിടെ പ്രവാചകന് ദിവസം തോറും അപ്പം കൊടുക്കുന്ന കർത്താവ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നന്നത്തെ ആഹാരം ദൈവമാണ് നൽകുക. അതുകൊണ്ടാണല്ലോ യേശു നമ്മളോട് പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണം, ഓരോ ദിവസത്തിനും അതതിൻ്റെതായ ആഹാരം, ഓരോ ദിവസത്തിനെയും അതതിൻ്റെതായ വ്യഗ്രതകൾ മതിയെന്നും യേശു പഠിപ്പിച്ചു. ദൈവം തൻ്റെ പ്രവാചകനെ സംരക്ഷിച്ചു. പക്ഷേ മഴ പെയ്യാതായപ്പോൾ അരുവി പറ്റി. പക്ഷെ അതുകൊണ്ട് ഏലിയായുടെ ജീവിതം അവസ്തമിക്കുന്നില്ല. 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഏലിയ സറേഫ്തായിൽ പോയി അവിടെ ഒരു വിധവയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്നതാണ് നമ്മൾ കാണുക. ഇസ്രായേലിന് പുറത്ത് സീദോനിലെ സറേഫ്തായിലേക്ക് ഏലിയായ ദൈവമാണ് പറഞ്ഞയക്കുക. അവിടെ വരൾച്ചയുണ്ടായിരുന്നു. ആ വരൾച്ച കാരണം ഒന്നും ഭക്ഷിക്കാനില്ലാതെ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിധവയുടെ അടുക്കിലേക്കാണ് ഏലിയായ പറഞ്ഞയച്ചത്. അവിടെ ഏലിയായുടെ സാന്നിധ്യം ആ വിധവയ്ക്കും മകനും ജീവദായകമായി തീർന്നു. ഒരു ഉരുള ചോറിനു വേണ്ടി, ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി, ഒരു പാത്രം വെള്ളത്തിനു വേണ്ടി ഏലിയ ആ വിധവയോട് യാചിച്ചു. ആ വിധവ പറഞ്ഞ്, എൻ്റെ അടുക്കൽ ആകപ്പാടെ ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ, അത് കുഴച്ച് അപ്പമുണ്ടാക്കി തിന്നതിന് ശേഷം ഞാനും എൻ്റെ മകനും കൂടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഏലിയ പറഞ്ഞു, ആദ്യം ഞാൻ പറയുന്നവർ ചെയ്യുക, ഒരു കഷ്ണം അപ്പം എനിക്കുണ്ടാക്കി തരൂ, അതിനുശേഷം നിനക്കും ഭക്ഷിക്കാം. ആ ഒരു പിടി മാവിൽ നിന്ന് ഏലിയായ്ക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തു. ആ വിധവയും അവളുടെ മകനും ഭക്ഷിച്ചു. പക്ഷേ ആ മാവ് ഭരണിയിൽ തീർന്നില്ല, കടത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണയും പറ്റിയില്ല എന്നാണ് പറയുക. വരൾച്ച തീർന്നുവരെ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അല്പം കൊടുക്കാൻ ആ വിധവ തയ്യാറായി. ആ അല്പം ഉണ്ടായിരുന്നു പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ ആ അല്പമായത് വർദ്ധിച്ചു. ആഴ്ചകളോളം അല്ല മാസങ്ങളോളം അവർക്കാവശ്യമായ ആഹാരം കൊടുക്കാൻ ഈ ഒരു പിടി മാവിന് സാധിച്ചു. പിന്നീട് ഇത് സംഭവിക്കും പുതിയ നിയമത്തിൽ. 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്ന ബാലൻ അത് പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ 5000 വരുന്ന പുരുഷന്മാരുള്ള ആ സമൂഹത്തിന്, 20,000 പരം ജനങ്ങൾക്ക് ആ 5 അപ്പവും 2 മീനും പര്യാപ്തമായി തീർന്നു. ഇല്ലായ്മയുടെ മിച്ചക്കണക്ക് പറയാതെ ആ ചെറുതെങ്കിലും പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം ബാക്കി കൊടുക്കുന്നു. സറേഫ്തായിലെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വറ്റിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല, അവൾ പങ്കുവയ്ക്കാൻ സന്നദ്ധയായതുകൊണ്ട്. ഏലിയായ്ക്കും വിധവയ്ക്കും മകനും ഒരുപോലെ ഈ ഏലിയായുടെ സാന്നിധ്യം ജീവദായകമായി. 17:16 പറയും, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണയും വറ്റിയില്ല. അവസാനം 18 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 18 അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വരൾച്ചയുടെ അവസാനമാകാറായി. ദൈവം ഏലിയായെ പറഞ്ഞയച്ചു ആഹാബിന്റെ അടുക്കിലേക്ക്. ആഹാബ് ഏലിയായെ കണ്ടുമുട്ടി. 18:17 ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയാണോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഞാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാലദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന നീയാണ് ജനത്തെ നശിപ്പിക്കുക, പീഡിപ്പിക്കുക. ഒരു ഭരണാധികാരിക്കെതിരെ ഭരണീയൻ ഉയർത്തുന്ന വലിയ ആരോപണമാണ്. ധാർമ്മിക നിയമങ്ങളെ ലംഘിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ജനത്തെ നശിപ്പിക്കുകയാണ്, നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഏലിയ പറയുകയാണ്, നിന്റെ ജനത്തെ വിളിച്ചുകൂട്ടുക, കർമ്മലമലയിൽ വിളിച്ചുകൂട്ടുക, ദൈവം ഇന്നൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം മഴ പെയ്യിക്കും, പക്ഷേ അതിന് ജനങ്ങളെല്ലാം സാക്ഷികളായിരിക്കണം. ജനത്തെ ഒരുമിച്ച് കൂട്ടി കർമ്മലമലയിൽ വെച്ച് ദൈവം ആരാണെന്ന് തീരുമാനിക്കണം. ആഹാബ് ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു, ജനങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി. 1000 ഇസ്രായേൽ ജനങ്ങൾ കർമ്മലമലയുടെ മുകളിൽ ഒരുമിച്ച് കൂടി. 18:20-21 വാക്യങ്ങൾ, ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കർമ്മലമലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. വ്യക്തമായൊരു തീരുമാനമെടുക്കാനായിട്ട് ജനത്തെ പ്രേരിപ്പിക്കുകയാണ് ഏലിയ. ഒന്നുകിൽ ദൈവമാണ് യാഹ്വേയാണ് ദൈവം, അല്ലെങ്കിൽ ബാലാണ് ദൈവം. ഒന്നുകിൽ വിഗ്രഹത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ സത്യദൈവമായ യാഹ്വേയെ ആരാധിക്കുക. ഒന്നുകിൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവന്ന വിമോചകനായ ദൈവത്തെ, പ്രമാണങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ മലമുകൾ നിങ്ങൾ കുടിയിരുത്തി പൂജിക്കുന്ന ബാലിനെ ആരാധിക്കുക. തീരുമാനം ഇന്നെടുത്തേ മതിയാവും. എത്ര നാൾ 2 വഞ്ചിയിൽ കാൽവിക്കും? വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഏലിയ ജനത്തോട് ആവശ്യപ്പെട്ടു. എന്നും പ്രവാചകന്മാർ ആവശ്യപ്പെടുന്നതാണ്, ദൈവത്തിനു വേണ്ടി തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മിക നിയമങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി നിലനിൽക്കുക എന്നാണ് അർത്ഥമാക്കുക. അതല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി, സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി, അനീതിക്ക് വേണ്ടി നിൽക്കുക. ജനം ഒന്നും പറഞ്ഞില്ല. അവർക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. യാഹ്വയാണ് ദൈവമെന്ന് പറഞ്ഞാൽ ജസബലിന്റെ ആജ്ഞയുണ്ട് യാഹ്വേ വിശ്വാസികളെ ഒന്നടങ്കം കൊല ചെയ്യാൻ. മത പീഡനത്തെ ഭയന്ന്, ശക്തരായ അധികാരികളെ ഭയന്ന് ജനം നിശബ്ദരായി. ബാലിനെ ആരാധിക്കാൻ താല്പര്യമായിട്ടല്ല, പക്ഷേ സാവകാശം അങ്ങോട്ട് നീങ്ങിയിരിക്കും. ഏതാണ് ദൈവമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ ജനം നിശബ്ദരായിരുന്നു. അപ്പോഴാണ് ഏലിയ വീണ്ടും പറയുക, ഇന്നൊരു തീരുമാനമെടുക്കണം, ആരാണ് ദൈവമെന്ന് ജനം തീരുമാനിച്ചേ മതിയാവും. അതിനുവേണ്ടി ഒരു പരീക്ഷണം വെച്ചു, ബലിയർപ്പിക്കുക. ഇടിമിന്നല് ആയുധമാക്കിയിരിക്കുന്ന ബാൽദേവനുണ്ടല്ലോ, മഴയുടെ അധിപൻ, അഗ്നിയുടെ അധിപൻ, അവനാണ് ദൈവമെങ്കിൽ അവൻ അഗ്നി അയച്ചു ബലി സ്വീകരിക്കട്ടെ. അല്ല, യാഹ്വയാണ് ദൈവമെങ്കിൽ യാഹ്വേ അഗ്നി അയക്കും. ഇപ്പോൾ രണ്ട് മൃഗങ്ങളെ ബലിയായി അർപ്പിക്കുക. ബാലിന്റെ 400 പ്രവാചകന്മാർ, യാഹ്വയുടെ ഏക പ്രവാചകൻ ഏലിയ, രണ്ടു കൂട്ടർക്കും ഓരോ മൃഗങ്ങളെ കൊടുക്കുക. ഓരോരുത്തരും ഓരോ മൃഗങ്ങളെ ബലിപീഠത്തിൽ ഒരുക്കി വയ്ക്കുക. അഗ്നി അയച്ച് ബലി സ്വീകരിക്കുന്നവരാരോ അവനാണ് ദൈവം. ജനം ഈ പരീക്ഷണത്തെ സ്വീകരിച്ചു, നല്ലത് എന്ന് പറഞ്ഞു. അടുത്തത് തീരുമാനമെടുക്കേണ്ട കാലഘട്ടമാണ്. ആരാണ് ദൈവം, ആരാണ് അഗ്നി അയക്കുക, ആരാണ് ബലി സ്വീകരിക്കുക, നമുക്കത് നാളെ കാണാം. ബാലിന്റെ പ്രവാചകന്മാർ 400 പേർ ഒരുമിച്ച് ആദ്യമേ ബലിവസ്തുവിനെ ഒരുക്കി, പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ അവർ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ തീർക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. 18:26 മുതലുള്ള വാക്യങ്ങൾ. പ്രതികരണം ഉണ്ടായില്ല, ആരും ഒരു ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിന് ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാലൊരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, ദിനചര്യ അനുഷ്ഠിക്കുകയായിരിക്കും, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം, വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു, ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല, ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. ഇതാണ് ബാലിന്റെ അവസ്ഥ, ഇതാണ് വിഗ്രഹങ്ങളുടെ അവസ്ഥ. ആരും ഒരുത്തരവും നൽകിയില്ല. വിഗ്രഹം മനുഷ്യ സൃഷ്ടിയാണ്, അതിന് കാതില്ല, അതിന് കേൾക്കാനാവില്ല, അതിന് കണ്ണില്ല, കാണാനും സാധിക്കില്ല. മരം കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് കണ്ണുമില്ല, കാതുമില്ല, ശക്തിയില്ല, ജീവനില്ല. അവർ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. ഇനി യഥാർത്ഥ ദൈവം എപ്രകാരമാണ് ഉത്തരം അരുളുക, നമ്മൾ അത് നാളെ കാണും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾക്ക് ജീവൻ നൽകി, ആവശ്യമായതെല്ലാം നൽകി സംരക്ഷിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, പലപ്പോഴും ജീവന്റെ ഉറവിടവും ജീവന്റെ ദാതാവുമായ അങ്ങയെ വിസ്മരിച്ച് വിഗ്രഹങ്ങളുടെ പിന്നാലെ, മനുഷ്യ സങ്കല്പങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ കടന്നു പോകുന്നു. അങ്ങയെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മേളക്കൊഴുപ്പുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിനാണ് ഞങ്ങൾക്ക് താല്പര്യം. അങ്ങയുടെ പ്രമാണമനുസരിച്ചുള്ള ജീവിതത്തിലൂടെ അങ്ങയെ ആരാധിക്കണമെന്നുള്ള കാര്യം, യഥാർത്ഥമായ ദൈവ ആരാധനയും ഭക്തിയും പ്രകടമാകേണ്ടത് ദൈവസ്നേഹത്തിലൂടെ, അത് പരസ്നേഹത്തിലൂടെ പ്രകടമാകുന്ന നീതിയുടെയും കരുണയുടെയും പ്രവർത്തനങ്ങളുടെ പ്രകടമാകുന്ന ദൈവസ്നേഹത്തിലൂടെയാണെന്ന കാര്യം ഞങ്ങൾ മറന്നുപോകുന്നു. കർത്താവ്, ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. ഏലിയ പ്രവാചകനിലൂടെ വ്യക്തമായ തീരുമാനമെടുക്കാൻ അങ്ങ് ഇന്ന് ഞങ്ങളോടാക്കുവാനും ചെയ്യുകയാണല്ലോ. അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ, അങ്ങയുടെ സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിലേ. അങ്ങനെ